നമസ്കാരം, ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഒട്ടേറെ സാഹിത്യകാരന്മാർ ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ അടുത്ത കാലത്തായി വരാറുണ്ട്. അതിനേക്കാൾ കൂടുതലായി അഭിനേതാക്കൾ, സിനിമാ താരങ്ങൾ വരാറുണ്ട്. താങ്കൾ ഇത്തരത്തിൽ യാത്രകൾ പോകുമ്പോൾ ഒരു കവിയായിട്ടാണോ അല്ലെങ്കിൽ ഒരു അഭിനേതാവായിട്ടാണോ ആൾക്കാർ ഇപ്പോൾ താങ്കളെ കൂടുതലായി തിരിച്ചറിയുന്നത്?
ഇങ്ങോട്ട് എന്നെ ക്ഷണിച്ചത് കുറച്ച് നഗരങ്ങളിലെ മലയാളികളോട് മലയാള ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കവിത വായിക്കാൻ, അത്രേ എനിക്കറിയൂ. തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ കാണുന്നത് സിനിമയും സീരിയലും ഒക്കെ ആയതുകൊണ്ട് സിനിമയിലും സീരിയലിലും ഒക്കെ ഒന്ന് ചെറുതായിട്ട് തല കാണിച്ചാലും ആളുകൾ തിരിച്ചറിയും. പക്ഷെ എൻ്റെ പേര് എല്ലാവരും അറിയണം എന്നില്ല. പലരും ചോദിക്കാറുണ്ട്, സിനിമയിലൊക്കെ ഉണ്ടല്ലോ എന്നാ പേര് എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. കൂടുതൽ പേര് സിനിമയും സീരിയലും ഒക്കെ കാണുന്നതുകൊണ്ടാണത്. മുഖപരിചയം ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ കവിത കുറച്ച് പേരല്ലേ വായിക്കുന്നുള്ളൂ.
ഒരുപക്ഷെ താങ്കൾക്ക് അതൊരു വലിയൊരു മാറ്റമാണോ? കാരണം ഒരു കാലത്ത് താങ്കളെ കണ്ടാൽ ആർക്കും അറിയില്ലായിരുന്നു, മറിച്ച് താങ്കളുടെ പേര് കൂടുതൽ പേർക്ക് അറിയാമായിരുന്നു. താങ്കളുടെ കവിതകൾ ക്യാമ്പസുകളിലെല്ലാം ചൊല്ലി നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് വലിയൊരു മാറ്റമാണോ ഇപ്പോൾ താങ്കൾക്കുള്ളത്?
മാറ്റമുണ്ടായിട്ടുണ്ട്, എനിക്ക് മാത്രമല്ല ലോകം മുഴുവൻ മാറുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ആണെങ്കിൽ പഴയ പോലെ ഒരു ചെറുപ്പമല്ലല്ലോ, ഒരുപാട് പ്രായമായില്ലേ, അപ്പൊ അതിന്റെ മാറ്റം ഉണ്ടായിരിക്കും.
താങ്കൾ താങ്കളുടെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ജോലികൾ, ഒരുപാട് വൈരുദ്ധ്യം നിറഞ്ഞ ഒരുപാട് ജോലികൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ തെണ്ടി ജീവിച്ചിട്ടുണ്ട്, പത്രക്കാരനായി ജീവിച്ചിട്ടുണ്ട്, ട്രഷറി ക്ലർക്കായി ജീവിച്ചിട്ടുണ്ട്, കവിയായിരുന്നു, പ്രഭാഷകനായിരുന്നു, സിനിമ ഇപ്പോൾ അഭിനേതാവായി ജീവിക്കുന്നു. ഇതിൽ അഭിനേതാവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല അഭിമുഖങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും താങ്കൾ താങ്കളെ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് കവി എന്നുള്ള രീതിയിൽ, ആ ഒരു പഴയ കവി എന്ന രീതിയിലാണോ അതോ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങിക്കൂടാനാണോ?
അങ്ങനെയൊന്നുമില്ല, എന്നെ ഇപ്പൊ അങ്ങനെ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നെ മലയാളികൾക്ക് പല രീതിയിൽ അറിയാം. അപ്പൊ എന്തൊക്കെ ഞാൻ ചെയ്യുന്നോ അതൊക്കെ കുടിച്ചേർന്നതാണ് ഞാൻ. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ പബ്ലിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുമ്പോൾ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ആ രീതിയിലാണ് അവർ കാണുന്നത്. അതുപോലെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആ രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ട്രഷറിയിൽ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു അക്കൗണ്ടൻ്റാണ് അവിടുത്തെ. ആ നിലയിലുള്ള സേവനമാണ് അവർ ആഗ്രഹിക്കുന്നത്, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ, പബ്ലിക്കായിട്ട് എന്ത് ജോലി ചെയ്യുന്നോ ആ രീതിയിലാണ് ആളുകൾ കാണുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അഭിനയിക്കുമ്പോൾ ആളുകൾ അത് കാണുന്ന ആളുകൾ അഭിനേതാവായിട്ട് പരിഗണിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പ്രത്യേകിച്ച് എന്നെ ആളുകൾ പരിഗണിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല, അത് ആളുകളുടെ തീരുമാനമാണ്, അത്രേ ഉള്ളൂ.
തീർച്ചയായും. എന്തായാലും താങ്കളുടെ കവിതകളെ കുറിച്ച് തന്നെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഒരുപക്ഷെ അഭിനേതാവായി താങ്കളെ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നതും ഇഷ്ടപ്പെട്ടിരുന്നതും ആരാധിച്ചിരുന്നതും എല്ലാം കവി എന്ന രീതിയിൽ തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഞാനൊക്കെ വായിച്ചു മാത്രം അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്, അന്നത്തെ ക്യാമ്പസുകളിൽ ഏറ്റവും അധികം വിപ്ലവാവേശം പടർത്തിയിരുന്ന കവിതകളിൽ ഒന്ന് താങ്കളുടേതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കവികളിൽ ഒന്ന് താങ്കളായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴേക്ക് വരുമ്പോൾ താങ്കളുടെ വിപ്ലവാവേശം ഇപ്പോൾ അല്പമെങ്കിലും ബാക്കിയുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
അല്ല, അങ്ങനെയല്ല. വിപ്ലവാവേശം എന്നല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാട് അക്കാലത്ത് ഉണ്ടായിരുന്നു. അതുപോലെ ഇക്കാലത്തും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ട്. വിപ്ലവം എന്ന് പറയുന്നത് ജനങ്ങളാണ് വിപ്ലവം നടത്തുന്നത്. ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു വിപ്ലവവും ആർക്കും നടത്താൻ കഴിയില്ല. അപ്പൊ വിപ്ലവാവേശം എന്ന വാക്ക് വളരെ ആപേക്ഷികമായ ഒന്നാണ്. അന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ജനാധിപത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സായുധ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം പരീക്ഷിക്കണം എന്ന ധാരണയുള്ള ഒരു ചെറിയ പ്രസ്ഥാനവും അതിനോട് ആഭിമുഖ്യമുള്ള ചെറിയൊരു വിദ്യാർത്ഥി സമൂഹവും യുവജന സമൂഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും അതിൻ്റെ ആകർഷണത്തിൽ അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അതൊന്നും ഇല്ലാതെയായി. കാരണം അതൊന്നും പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെട്ട് അതിന് നേതൃത്വം നൽകിയവർ ആ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ആ പ്രസ്ഥാനങ്ങൾ തന്നെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല ജനങ്ങൾ തള്ളിക്കളഞ്ഞു അത്. അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയ പരീക്ഷണം അവസാനിച്ചു പോയി, അത്രയേ ഉള്ളൂ അത്.
പക്ഷെ അന്നെഴുതിയ കവിതകളിലൂടെ പലരും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആശയധാരയിലേക്ക് താങ്കളുടെ കവിതകളിലൂടെ വന്ന പലരും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അവരോട് ചെയ്ത ഒരു തെറ്റായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
അങ്ങനെയല്ല, നമ്മളും അങ്ങനെയല്ല വരുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ പോകുന്നത് അവരുടെ ചോയ്സാണത്, അല്ലേ? അവരുടെ ചോയ്സാണ്. ഇപ്പം എൻ്റെ കവിതകൾ കേട്ടവരെല്ലാം വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് വരികയല്ല ചെയ്തത്. ഈ ഓസ്ട്രേലിയ അടക്കമുള്ള ഇന്ത്യ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഗൾഫിലും ഒക്കെ പോയി ജോലി ചെയ്ത് കേരളത്തിലേക്ക് പണം അയക്കുന്നവർ എൻ്റെ കവിതകൾ കേട്ട ചെറുപ്പക്കാർ തന്നെയാണ്. അവരൊക്കെ നേരെ സായുധ വിപ്ലവത്തിന് പോവുകയല്ല ചെയ്തത്. അതായത് അതുകൊണ്ട് കവിത കേട്ടിട്ട് ആരെങ്കിലും സായുധ വിപ്ലവത്തിലേക്ക് പോയി എന്നോട് ചോദിക്കാറുണ്ട് ആളുകൾ. എന്നോട് മാത്രമല്ല, പലരോടും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ സാഹിത്യം വായിച്ചിട്ട് ഇങ്ങനെ നശിച്ചു പോയ ഒരു തലമുറ. അപ്പം ഞാൻ ചോദിക്കും, നാരായണ ഗുരുവിൻ്റെ കൃതികൾ, EMS കൃതികൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഇപ്പോൾ വേണ്ട, ഭഗവത്ഗീത, മഹാത്മാഗാന്ധിയുടെ കൃതികൾ, ബൈബിള്, ഇതൊക്കെ വായിച്ച് നന്നാവേണ്ടതിന് പകരം എൻ്റെ കൃതികൾ വായിച്ച് നശിക്കാനായിട്ട് ഒരാൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിൽ ഇപ്പോൾ വിഷം ലോകത്തിലുണ്ടെന്ന് കരുതി ആരും മേടിച്ച് കുടിക്കാറില്ലല്ലോ. അപ്പോൾ അത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണത്. അല്ലാതെ എൻ്റെ കവിതകൾ കേട്ടിട്ട് ആരും തന്നെ അങ്ങനെ അതുകൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് അത് തെറ്റാണ്. അത് മനോരോഗികളായിരിക്കും കവിത വായിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതിൻ്റെ രാഷ്ട്രീയ നയം കൊണ്ടാണ്. പിന്നെ അതിന് ഇതുപോലെ നാടകം, സിനിമ തുടങ്ങിയ അല്ലെങ്കിൽ കവിത തുടങ്ങിയ പ്രചാരണ മാധ്യമങ്ങളിലൂടെ ആ ആശയത്തിനാണ് പ്രചാരണം നൽകുന്നത്. എന്തെങ്കിലും തരത്തിൽ ആശയത്തിന് പ്രചാരണം നൽകുന്നുണ്ട് എങ്കിൽ അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു ആശയമാണ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് അതിൻ്റെ കവിത, അപ്പോൾ ആ ആശയത്തോട് യോജിപ്പുള്ളവർ തീർച്ചയായിട്ടും ആ ആശയത്തോട് പോകും. ആശയത്തോട് യോജിക്കുന്ന ഒരു പേഴ്സണൽ ചോയ്സാണ്. എല്ലാവരും അങ്ങനെ പോകുന്നില്ലല്ലോ. അപ്പോൾ എത്രയോ കുറച്ച് പേരാണ് അല്ലെങ്കിൽ തന്നെ സായുധ വിപ്ലവം എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ എത്രയോ തുച്ഛമായ ഒരു വിഭാഗം ചെറുപ്പക്കാർ മാത്രമാണ് ആകർഷിക്കപ്പെട്ടത്. നക്സലേറ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് വളരെ തുച്ഛം ആയ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു 1% ചെറുപ്പക്കാർ പോലും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 10% ചെറുപ്പക്കാരെങ്കിലും വന്നിരുന്നെങ്കിൽ അതിൻ്റെ ഗതി ഇതായിരിക്കും, ആയിരുന്നില്ല, അത്രയേ ഉള്ളൂ.
അന്നത്തെ ഒരു കവി ഇപ്പോഴും താങ്കളുടെ മനസ്സിൽ അതുപോലെ ഉണ്ടോ? കാരണം കവിതകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ പൊതുവിൽ താങ്കൾ എഴുതുന്ന കവിതകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. 60 വയസ്സാകുന്നു താങ്കൾക്ക്.
അതെ,
ഇത്രയും കാലത്തുണ്ടായി 150 അകത്ത് മാത്രമേ ഉള്ളൂ,
അത്രേ ഉള്ളൂ.
അപ്പൊ അത്രയും കുറഞ്ഞ കവിതകൾ മാത്രമാണ് താങ്കൾ ആകെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലം നോക്കുകയാണെങ്കിൽ താങ്കളുടെ കവിതകൾ വളരെ വളരെ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ആ കവി ഇപ്പോഴുമുണ്ടോ? അത് അഭിനേതാവിന് പൂർണ്ണമായും വഴിമാറി കൊടുത്തു.
എനിക്ക് കവിത എഴുതാൻ തോന്നിയപ്പോ ഞാൻ കവിത എഴുതി, തോന്നാപ്പത്തപ്പോ എഴുതുന്നില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വളരെ കാലം ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ജോലി ട്രഷറിയിൽ കണക്കെഴുത്താണ്, അക്കൗണ്ടന്റ് ആയിരുന്നു. ആരും ചോദിച്ചിട്ടില്ല കവി ഈ അക്കൗണ്ടന്റിന് വഴിമാറിക്കൊടുത്തോ എന്ന്. അഭിനയം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാസത്തിൽ 2-3 ദിവസമൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് കവിത വഴിമാറി കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, എന്തുകൊണ്ട് ആണ് 10-25 കൊല്ലം ഞാൻ കണക്കെഴുതിയപ്പോൾ ആരും എന്നോട് ഈ കണക്കെഴുത്തുകാരന് കവി വഴിമാറിക്കൊടുത്തോ എന്ന് ചോദിക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് കവിത എഴുതാൻ തോന്നിയപ്പോൾ ഞാൻ കവിത എഴുതിയിട്ടുണ്ട്, എഴുതാൻ തോന്നാത്തപ്പോൾ എഴുതുന്നില്ല, അത്രേ ഉള്ളൂ. അതിപ്പോ അതുപോലെ അഭിനയിക്കാൻ തോന്നുമ്പോൾ അഭിനയിക്കുക, എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
താങ്കൾ ആ ഒരു പറയുന്നതിൽ ഒരു സംശയമുള്ളത്, താങ്കൾ കവിത എഴുതിയിരുന്ന ഒരു കാലഘട്ടം താങ്കൾ തന്നെ പറഞ്ഞ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു, താങ്കളുടെ ജീവിതത്തിലെ നൈരാശ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, മദ്യപാനം വളരെയധികം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് താങ്കൾ ഏറ്റവും അധികം കവിത എഴുതിയിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി കുറച്ചുകൂടി ഒരു സന്തുഷ്ടമായ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണോ കവിത എഴുതാൻ തോന്നാത്തത് അത്രത്തോളം?
അതെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സ്വസ്ഥമായി ജീവിതം നയിക്കുന്നവര് കവിത എഴുതാൻ അതിരിക്കണം എങ്കിൽ ONV സാർ ഒന്നും ഒരിക്കലും കവിത എഴുതാൻ പാടില്ല. സച്ചിദാനന്ദനോ KG ശങ്കരപ്പിള്ളയോ ഒന്നും കവിത എഴുതാൻ പാടില്ല. അവരൊക്കെ കോളേജ് അധ്യാപകരായിട്ട് ഗസറ്റഡ് ഓഫീസർമാരായിട്ട് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത ആളുകളാണ്. കടമ്പനിട്ട രാമകൃഷ്ണൻ കേന്ദ്ര സർക്കാർ സർവീസിൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത ഒരു ഗസറ്റഡ് ഓഫീസർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എം എൽ എ ആയിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല, ഓരോ കവിയുടെ ഓരോ സ്വഭാവം അത്രേ ഉള്ളൂ. ഓരോ കവിതകൾ ഇപ്പം എല്ലാ കവി എന്നുള്ളത് ഒരു സ്ഥിരം പോസ്റ്റൊന്നും അല്ല. ഒരാൾ എഴുതാൻ തോന്നുമ്പോൾ എഴുതും, ചിലപ്പോൾ എഴുതാൻ തോന്നുമ്പോൾ എഴുതില്ല. ചില കവികൾ ജീവിതകാലം മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കും, എല്ലാ ദിവസവും എഴുതുന്ന കവികളുണ്ട്. ചിലർ ജീവിതത്തിൽ ഒരു കവിത മാത്രം എഴുതിയ ആളുകളുണ്ട്, ചിലർ അപൂർവം വല്ലപ്പോഴും മാത്രം എഴുതും. ഇപ്പോൾ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഒരു കവി എഴുതിക്കൊണ്ടിരിക്കണം നേർച്ചയൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് കവിത എഴുതാൻ തോന്നിയപ്പോൾ ഞാൻ എഴുതി, തോന്നാത്തപ്പോൾ ഞാൻ എഴുതുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
തങ്ങളുടെ കവിതകളെക്കുറിച്ച്, ഒരു ഒറ്റ കവിതയെക്കുറിച്ചല്ല, മറിച്ച് പൊതുവിൽ കവിതകളെക്കുറിച്ചുള്ള ഒരു കാര്യം തന്നെ ചോദിക്കുകയാണെങ്കിൽ, പ്രതീക്ഷകൾ ഒരുപാട് നൽകുമ്പോഴും വിഷാദഭാവം മാത്രമായിരുന്നു എല്ലാ കവിതകളിലും മുറ്റി നിന്നതെന്ന് എപ്പോഴും പറയാറുണ്ട്. അല്ല എന്നുള്ള പഠനങ്ങൾ പലപ്പോഴും വന്ന് വായിച്ചിട്ടുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു വിഷാദഭാവത്തിൽ മാത്രം കൂടുതലായി ഊന്നി നിൽക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു?
ഞാൻ പറഞ്ഞല്ലോ, ഓരോ കവിയുടെയും രചനാപരമായ സവിശേഷതകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ കുമാരനാശൻ എന്തുകൊണ്ട് കുഞ്ചനമ്പ്യാരെ പോലെ എഴുതിയില്ല എന്ന് ചോദിച്ചാൽ, തമാശ എഴുതിയില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല അതിന്. അത് പ്രകൃതിയുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ മുഖച്ഛായ എന്തുകൊണ്ട്, നമ്മുടെ നിറം എന്തുകൊണ്ട് കറുത്തതായി, എന്തുകൊണ്ട് വെളുത്തതായില്ല എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ളൊരു കാര്യമാണത്. അതൊരു കവിയുടെ മനോഭാവം എന്തുകൊണ്ട് അങ്ങനെയായി എന്ന ചോദ്യത്തിന് ആ കവിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അതുപോലെ ഞാൻ എഴുതിയ കവിതകളുടെ സ്വഭാവം ഞാൻ ബോധപൂർവം നിർണയിക്കുന്ന ഒന്നല്ല. അത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ വായനാ സംസ്കാരവും എൻ്റെ മനോഭാവവും എൻ്റെ മാനസിക ഘടനയും ഒക്കെ ചേർന്ന് രൂപം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണത്. അപ്പോൾ അതിൽ ചിലപ്പോൾ സന്തോഷം നൽകുന്ന അനുഭവങ്ങളായിരിക്കില്ല എന്നെ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത്. ചിലപ്പോൾ നെഗറ്റീവായ എക്സ്പീരിയൻസുകൾ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കാം എന്നെ എഴുതാൻ പ്രചോദിപ്പിക്കുന്നത്. ഇനി അതിൽ തന്നെ എൻ്റെ മാനസിക ഘടനയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം അത് ആ രീതിയിൽ വരുന്നത്. ഒരു കവിക്കും അയാളുടെ രചന എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ വിശദീകരിച്ചാൽ പോലും സത്യമായിക്കൊള്ളണമെന്നില്ല, കാരണം അത് പൂർണ്ണമായും കവിതാരചന ബോധപൂർവമായ ഒരു പ്രവൃത്തിയല്ല. ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട് അതിൽ, അത് അയാൾക്ക് വെളിപ്പെടുന്ന ഒന്നാണത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അയാളുടെ മനസ്സിൽ പെട്ടെന്ന് വെളിപ്പെടുന്ന ഒരു ഭൂതോദയമാണ് പലതും. അപ്പോൾ അത് ബോധപൂർവമായ ഒന്നല്ല. എന്തുകൊണ്ട് അങ്ങനെ വെളിപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ആ രീതിയിൽ. അപ്പം അതുകൊണ്ട് ഒരാളുടെ കവിതകളിൽ വിഷാദമാണോ അല്ലെങ്കിൽ ഹാസ്യമാണോ തമാശയാണോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് തരത്തിലുള്ള കവിതയാണ് അയാൾ എഴുതുന്നതെന്നുള്ളത് അയാളുടെ തിരഞ്ഞെടുപ്പല്ല. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് തമാശ കവിതകളൊക്കെ എഴുതി ആളുകളെ ചിരിപ്പിക്കണമെന്ന്, പക്ഷെ നടക്കണ്ടേ? സാധിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അത്
കവിതകൾ എഴുതുന്നതിന് മുമ്പ് തന്നെ കവിതകൾ ചൊല്ലിയായിരുന്നു താങ്കൾ കൂടുതൽ ശ്രദ്ധേയനായിട്ടുള്ളത്, ഒരുപക്ഷെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ കവിതകളിൽ ഏറ്റവും അധികം വേദികളിൽ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കവിത ഏതായിരുന്നു? താങ്കൾ ചൊല്ലിയിട്ടുള്ള കവിത ഏതായിരുന്നു?
അങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല ആളുകൾ ചൊല്ലാനൊന്നും. ഞാൻ എനിക്ക് തോന്നിയ കവിതകൾ ചൊല്ലി. പിന്നെ അങ്ങനെ ആളുകൾ ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെടുന്ന കവിത ചൊല്ലുന്ന ഒരു കവി ആയിരുന്നില്ല ഞാൻ. ഞാൻ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കവിത ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ചിലപ്പോൾ ചിലർ ആവശ്യപ്പെട്ട ചില കവിതകൾ എനിക്കും കൂടി തോന്നിയപ്പോൾ ചൊല്ലിയിട്ടുണ്ട്. അല്ലാതെ ശ്രോതാക്കളുടെ ആവശ്യത്തിനനുസരിച്ച് കവിതയല്ലായിരിക്കുന്ന ഒരാളല്ല ഞാൻ, ഒരിക്കലും ആയിരുന്നില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കവിതകളെ ചൊല്ലിയിട്ടുള്ളൂ. എനിക്ക് ചൊല്ലാൻ തോന്നുന്ന കവിത ഞാൻ ചൊല്ലുന്നു എന്നല്ലാതെ ശ്രോതാക്കളുടെ ആവശ്യം, ചിലപ്പോൾ എനിക്ക് ചൊല്ലാൻ തോന്നുന്നതും ശ്രോതാക്കൾ ആവശ്യപ്പെടുന്നതും ഒരേ കവിതയാകുന്ന സന്ദർഭത്തിൽ മാത്രമേ ശ്രോതാക്കളുടെ ആവശ്യം നിറവേറ്റപ്പെട്ടിട്ടുള്ളൂ. ചിലപ്പോൾ ചിലർ കവിതയെല്ലാം പറയും, ഇന്ന കവിതകളാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സൗകര്യമില്ല, എനിക്ക് ഇന്ന കവിതയാണ് ചൊല്ലാൻ തോന്നുന്നത്, ആവശ്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവാം എന്ന് പറയും. ചിലപ്പോൾ അവർ ചൊല്ലുന്ന കവിത ചൊല്ലാൻ എനിക്കും കൂടി താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത് ചൊല്ലും, അത്രേ ഉള്ളൂ.
അതായത് ഒരു പക്ഷേ മുന്നിലിരിക്കുന്ന കേൾവിക്കാരൻ്റെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ അവൻ്റെ വികാരം എന്താണെന്ന് ഒട്ടും കണക്കിലെടുക്കാത്ത ഒരു കവിയാണോ താങ്കൾ?
മുന്നിൽ 50 പേരിരുന്നാൽ അവരുടെ 50 പേരുടെയും വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ ആരുടെ എന്ത് കണക്കിലെടുക്കും? അപ്പം ഏത് കവിതയും എനിക്ക് തോന്നുന്ന കവിത എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചൊല്ലുന്നു. അവർക്കാവശ്യമുണ്ടെങ്കിൽ അവർ കേട്ടിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് പോകാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പം പിന്നെ അത് പരിഗണിക്കേണ്ട ഒരാവശ്യമില്ല, ആവശ്യമുള്ളതും കേട്ടാൽ മതി. കാരണം 50 പേരിരിക്കുമ്പോൾ 50 കവിത 50 തരത്തിൽ ചൊല്ലണം എന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം എനിക്കാകെ കഴിയുന്നത് എനിക്ക് തോന്നുന്ന പോലെ ചൊല്ലാനേ പറ്റുള്ളൂ, എനിക്ക് തോന്നുന്ന കവിത ചൊല്ലാനേ പറ്റുള്ളൂ.
ഞാൻ എന്തായാലും ആ ചോദ്യത്തിനൊന്നുകൂടെ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, താങ്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ചൊല്ലിയിട്ടുള്ള കവിത ഏതായിരുന്നു?
അങ്ങനെയല്ല, ഒരു കവിത എഴുതുമ്പോൾ കുറച്ച് നാളത്തേക്ക് അത് ചൊല്ലാവരും ആവേശം ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ ആ ആവേശമൊക്കെ പോകും, വേറൊരു കവിതയായിരിക്കും അപ്പം ചൊല്ലുന്നത്. പിന്നെ മറ്റൊന്ന്, ഇത് നമ്മളിത് ഇപ്പോൾ പ്രതിഫലം വാങ്ങിച്ച് ചൊല്ലുന്നതല്ലല്ലോ. ഒരു ഗാനമേളയിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്തതിൻ്റെ പേരിലൊരു അവകാശമുണ്ട് കവിത അവർക്കിഷ്ടമുള്ള പാട്ട് പാടാൻ പറയാൻ. പക്ഷെ എങ്കിൽ പോലും അയാൾക്കത് പാടാൻ കഴിയുമെങ്കിലേ അയാൾ പാടുള്ളൂ. എനിക്കത് പാടാൻ പറ്റില്ല, ഞാൻ അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു ഇല്ലേ.
ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആനന്ദധാര എന്നുള്ളൊരു കവിത ഒരു ഏറ്റവും അധികം വേദികളിൽ താങ്കൾ ഇല്ലാത്തപ്പോഴും ചൊല്ലിയിട്ടുള്ളൊരു കവിത ആനന്ദധാരയാണെന്ന് തോന്നുന്നു.
ആനന്ദധാര എന്ന കവിതയാണ് ഞാൻ വേദികളിൽ ഏറ്റവും കുറവ് ചൊല്ലിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ അധികം ചൊല്ലിയിട്ടില്ല ആ കവിത.
മറ്റുള്ളവർ താങ്കളുടെ കവിത ചൊല്ലുന്നത്
അത് ശരിയാണ്, പക്ഷെ ഞാനത് ഏറ്റവും കുറവ് ചൊല്ലിയിട്ടുള്ള, അത് ആർക്കും ചൊല്ലാവുന്ന ഒരു കവിതയാണ്. ഞാനത് വളരെ കുറച്ചേ ചൊല്ലിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഏറ്റവും കൂടുതൽ ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളത് ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എഴുതുന്ന കാലത്ത് അത് തന്നെ ചൊല്ലി നടക്കും കുറെ. ആനന്ദധാര എഴുതിയതിൻ്റെ ഒരു അനുഭവം ഞാനൊരു പത്രത്തിലൊരിക്കൽ ഒരു മനോരമയുടെ ഒരു സപ്ലിമെന്റിൽ എഴുതിയിരുന്നു, അതുകൊണ്ട് അത് കുറച്ച് പ്രചരിച്ചു, അത്രേ ഉള്ളൂ.
തീർച്ചയായും ഓസ്ട്രേലിയയിൽ ഇപ്പോൾ എല്ലാ ഭാഗത്തും താങ്കളുടെ കവിയരങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ പരിപാടികൾ നടക്കുന്നുണ്ട്, കവിതകൾ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി ഏതെങ്കിലും താങ്കൾക്ക് ഇപ്പോൾ കുറച്ച് വരികൾ, എല്ലാം പൂർണ്ണമായും വേണമെന്നില്ല, കുറച്ച് വരികൾ മറ്റു ശ്രോതാക്കൾക്ക് വേണ്ടി ചൊല്ലാൻ കഴിയുമോ?
അന്തർധാനം. താഴേക്കു ചാടി മരിച്ച സൗന്ദര്യമേ, ആഴക്കിണറ്റിലെ അമ്പിളിത്തെല്ലിനെ പോലെ വേഗം തേങ്ങിമായും വിഷാദമേ, ആവാഹനം നിനക്കീ വെള്ളിമൂങ്ങയിലാവാഹനം. താഴേക്കു ചാടി മരിച്ച സൗന്ദര്യമേ, ആഴക്കിണറ്റിലെ അമ്പിളിത്തെല്ലിനെ പോലെ വേഗം തേങ്ങിമായും വിഷാദമേ, ആവാഹനം നിനക്കീ വെള്ളിമൂങ്ങയിലാവാഹനം. ഈരേഴു ലോകവും നിന്റെ ആത്മാവിനെ തേടി അലയുന്നൊരക്കൊടുങ്കാറ്റിനോ, പാതിരത്താമരമൊട്ടിനുള്ളിൽ ബ്രഹ്മഭാവന ചെയ്യും കഠിന തപസ്സിനോ കാണുവാനാവില്ല നിന്നെ ഒരിക്കലും. ഈരേഴു ലോകവും നിന്റെ ആത്മാവിനെ തേടി അലയുന്നൊരക്കൊടുങ്കാറ്റിനോ, പാതിരത്താമരമൊട്ടിനുള്ളിൽ ബ്രഹ്മഭാവന ചെയ്യും കഠിന തപസ്സിനോ കാണുവാനാവില്ല നിന്നെ ഒരിക്കലും. ഭൂമി പിളർന്നു മറഞ്ഞ സൗന്ദര്യമേ, നീ മാനഭംഗപ്പെടും നിമിഷത്തിൻ്റെ ലോകനീതിക്ക് ദയാവധാശംസകൾ. ഭൂമി പിളർന്നു മറഞ്ഞ സൗന്ദര്യമേ, നീ മാനഭംഗപ്പെടും നിമിഷത്തിൻ്റെ ലോകനീതിക്ക് ദയാവധാശംസകൾ.
വളരെയധികം നന്ദി ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ഇത്രയും നേരം SBS മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിനും ഈ കവിത ചൊല്ലിയതിനും
നന്ദി.